ചെയ്യരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. ഭാവിയുടെ വിധി തീർപ്പിൽ പാളിയാകരുത്. മകനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങളേറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാലൊന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാവുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കുമെന്ന് അവൻ പറയുന്നു. എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക. വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണം നേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക. അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. അർഹത നോക്കി വേണം ദയകായകനായി. അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ശിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക. പാപിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക. എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്. അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക. പാപിയെ അരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രുവും മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മുന്നിക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്. അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്. അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവനെ അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ക്ഷമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. കീൽ തൊട്ടാൽ കറ പറ്റും. അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരമെടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായി ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടി തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുകൂടി ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയുമരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യനയൽക്കാരനെയും. ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു, മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവനോടും. ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം? പാപിക്ക് ദൈവഭക്തനോടും അതിലേറെയില്ല. കഴുതപ്പുലിക്കും നായ്ക്കും ഇടയിൽ എന്ത് സമാധാനം? ധനികനും ദരിദ്രനും തമ്മിലും അങ്ങനെ തന്നെ. കാട്ടുകഴുതകൾ സിംഹങ്ങൾക്കേര, പാവപ്പെട്ടവർ ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വെറുക്കുന്നു, ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും. പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും. ധനികന് കാൽ പിഴച്ചാൽ വളരെ പേർ സഹായിക്കും. അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും. അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാലും അവർ ഗവനിക്കുകയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും, മാനം മുട്ട പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവനാര് എന്ന് അവർ ചോദിക്കും. അവന് കാലിടറിയാൽ അവർ അവനെ തള്ളിയിടും. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ. ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്ന വദനം ഹൃദയ സന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു. ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ. അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല, അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്തു പ്രയോജനം? സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്കു പോകും, അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പന കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അത് തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേശയിലത് കാണുകയില്ല. മകനെ, കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടിടുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ജ്ഞാനത്തിന്റെ ഫലങ്ങൾ. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെ പറ്റി മനനം ചെയ്യുന്നവൻ അവരുടെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും അവരുടെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. അവൻ ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവിയോർക്കുകയും ചെയ്യും. അവൻ അവരുടെ വീട്ടിനടുത്ത് വസിക്കുന്നു. അവരുടെ മതിലുകളിൽ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു. അവനവരുടെ സമീപത്ത് കൂടാരമടിക്കുന്നു. അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവരുടെ തണലിലിരുത്തുകയും അവരുടെ ശാഖകളുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവനെ വെയിലിൽ തണലേകുന്നു. അവരുടെ മഹത്വത്തിൻ മധ്യയെ അവൻ വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഭക്തനിധി ചെയ്യും. കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവനെ ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കും. നവവധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവനവളെ ചാരി നിൽക്കും വീഴുകയില്ല. അവളിൽ ആശ്രയിക്കും ലജ്ജിതനാവുകയില്ല. അവൾ അവനെ അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹമധ്യെ സംസാരിക്കാൻ അവനെ കഴിവ് നൽകും. അവൻ സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. പോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്നു വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്തിയാണ്. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ജ്ഞാനത്തിന്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചു എന്ന് പറയരുത്. അവിടുത്തേക്ക് പാപിയെ ആവശ്യമില്ല. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു. അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് സ്വാതന്ത്ര്യവും നൽകി. മനസ്സുവെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്, ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. കർത്താവിന്റെ ജ്ഞാനം മഹോന്നതമാണ്, സർവശക്തനും സർവജ്ഞനുമാണ് അവിടുന്ന്. കർത്താവ് തന്റെ ഭക്തരെ കടാക്ഷിക്കുന്നു, മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത്, ദൈവഭയമില്ലാത്ത പുത്രരിൽ ആനന്ദിക്കരുത്. ദൈവഭയമില്ലാത്ത പുത്രർ പെരുകുമ്പോൾ ആനന്ദിക്കരുത്. അവരുടെ ദീർഘായുസിലും എണ്ണത്തിലും നിന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ട. കാരണം ദൈവഭയമുള്ള ഒരുവൻ 1000 പാപികളേക്കാൾ മെച്ചമാണ്. ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാവുന്നതിനേക്കാൾ ഭേദം അനവത്യനായി മരിക്കുന്നതാണ്. വിവേകമുള്ള ഒരുവനാൽ നഗരം ജനനിബിഡമാകും, സമയനിഷ്ഠയില്ലാത്ത ഒരു വർഗം വഴി അത് ശൂന്യമാകും. ഇങ്ങനെയുള്ള പലതും എന്റെ കണ്ണ് കണ്ടിട്ടുണ്ട്, ഇതിനേക്കാൾ വലുത് എന്റെ ചെവി കേട്ടിട്ടുമുണ്ട്. പാപികൾ സംഘം ചേരുമ്പോൾ അഗ്നി ജ്വലിക്കുന്നു, അനുസരണയില്ലാത്ത ജനത ക്രോധം ആളിക്കത്തിക്കുന്നു. സ്വശക്തിയിൽ വിശ്വസിച്ച് ദൈവത്തോട് മത്സരിച്ച പുരാതന മല്ലന്മാരോട് അവിടുന്ന് ക്ഷമിച്ചില്ല. ലോത്തിന്റെ അയൽക്കാരെ അഹങ്കാര നിമിത്തം അവിടുന്ന് വെറുത്തു, അവരെ വെറുതെ വിട്ടില്ല. നാശത്തിന് ഒഴിഞ്ഞിട്ട് പാപം മൂലം തൂത്തെറിയപ്പെട്ട ജനത്തോട് അവിടുന്ന് കരുണ കാണിച്ചില്ല. കലാപത്തിന് അണിനിരന്ന 600,000 ദുർവാശിക്കാരോടും അവിടുന്ന് കരുണ കാണിച്ചില്ല. ദുശാട്ടിക്കാരൻ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത്ഭുതമാണ്. കരുണയും കോപവും കർത്താവിനോട് കൂടെയുണ്ട്. ക്ഷമിക്കുമ്പോഴും ക്രോധം ചൊരിയുമ്പോഴും അവിടുത്തെ ശക്തിയാണ് പ്രകടമാകുന്നത്. അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. പ്രവൃത്തികൾക്കനുസരണമായി അവിടുന്ന് മനുഷ്യനെ വിധിക്കുന്നു. കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല, ദൈവഭക്തന്റെ ക്ഷമ വൃദ്ധ ആവുകയുമില്ല. കരുണ കാണിക്കാൻ കർത്താവ് അവസരം കണ്ടെത്തും. പ്രവൃത്തികൾക്കൊത്ത പ്രതിഫലം ഓരോരുത്തരും ലഭിക്കും. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാന്നു ബാറിക്കുമോ.
പിതാവിനും പുത്രനും വിശുദ്ധുള്ള റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വിലയൊരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശുദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും ഇവിടെ സ്വാഗതം ആശംസിക്കുന്നു. നാളുകളായി ഈ ധന്യവാർത്ത സുസ്ഥിരത്തെ ശ്രേഷ്ഠമായിരിക്കും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ വളരെ സ്നേഹ ആദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് അപേക്ഷ പ്രകാരം കടന്നു വന്നിരിക്കുന്നത് അടൂർ ഭദ്രാസനത്തിന്റെ മത്തപൊലിച്ചായിരിക്കുന്ന അഫീന ഡോക്ടർ സക്രിയമാർ അഭയ തിരുവേനിയാണ്. അഫീന തിരുമനസ്സിനെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഫിലിപ്പോസ് അച്ഛൻ, സന്തോഷ് അച്ഛൻ, എല്ലാ വൈദികരെയും സ്നേഹ ആദരവോടുകൂടി ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഉള്ള സ്നേഹ ആദരവോടുകൂടി ധന്യപാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 134-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നടന്ന് നമുക്ക് സമർപ്പിക്കാം. ഉള്ള സുപരിചിതമായ ഗീതം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം, ദൂരത്തിൽ നിന്നെന്റെ അന്തരംഗം കാണും ദൈവം. അന്ന് എവിടെയായിരുന്നാലും നമ്മുടെ ഹൃദയങ്ങളുടെ അഗാധ തലങ്ങളിൽ ഇറങ്ങി വന്ന് നിരൂപണങ്ങളെ പോലും തൊടാൻ കഴിവുള്ള സർവശക്തനായ ദൈവം അനുനിമിഷം നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുമ്പോൾ വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് എത്തിച്ചേരത്തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുവാൻ, അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് ജീവിതത്തിന് സമഗ്രമായ വ്യതിയാനം വരുത്തുവാൻ തക്കവണ്ണം ഈ ഗീതം നമ്മളെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം.
ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുവൻകാരേ, കരതെറ്റി കടലാകെ ഇളകുമ്പോൾ അഴലുമ്പോൾ മറപറ്റി അണയുവൻകാരേ, തകരുന്ന തോണിയും ആഴത്തിൽ താടാതെ കരമറ്റാൻ കരം നൽകും ദൈവം, തകരുന്ന തോണിയും ആഴത്തിൽ താടാതെ കരമറ്റാൻ കരം നൽകും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ഉയരത്തിൽ ഉലഞ്ഞിടും തരുത്തേടിയിലൊളിക്കുമ്പോ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം, ഉയരത്തിൽ ഉലഞ്ഞിടും തരുത്തേടിയിലൊളിയുമ്പോ ഉയർന്നെന്നെ ക്ഷണിച്ചിടും സ്നേഹം, തനിഞ്ഞെന്റെ വിരുന്നീന് മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം, കനിഞ്ഞന്റെ വിരുന്നീരും മടിയാതൻ ഭവനത്തിൽ കടന്നെന്നെ പുണർനീടും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, മനം നൊന്നു കണ്ണു നീർ തരംഗമായി തൂകുമ്പോ ധനമുള്ളൻ പാപങ്ങൾ മായ്ക്കും, മനം നൊന്നു കണ്ണു നീർ തരംഗമായി തൂകുമ്പോ ധനമുള്ളൻ പാപങ്ങൾ മായ്ക്കും, മനം മാറ്റും ശുദ്ധമാം പോലെ വെണ്മയ കനിവുള്ളൻ നിത്യനാം ദൈവം, മനമാറ്റും ശുദ്ധമഹിമം പോലെ വെണ്മയ കനിവുള്ളൻ നിത്യനാം ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവേ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം, ആഴങ്ങൾ തേടുന്ന ദൈവം, പതിർമാറ്റി വിളവേൽക്കാൻ യജമാനെത്തുമ്പോ ചതുർകൂട്ടി വിധിയോതും നേരം, പതിർമാറ്റി വിളവേൽക്കാൻ യജമാനെത്തുമ്പോ ചതുർകൂട്ടി വിധിയോതും നേരം, അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നീടും ദൈവം, അവനാവൻ വിതയ്ക്കുന്ന വിത്തിൻ പ്രതിഫലം അവനായളം നേടും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം, ആഴത്തിൽ അനന്തമാം ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം.
പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
കർത്താവെ നിനക്ക് സ്തുതി. പാപികളായ വെടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പരിശുദ്ധമേ, നിന്റെ രാജ്യം പറയണമേ, ദരിദ്രമേ,
ഞങ്ങൾക്ക്
ആവശ്യമുള്ള പാപം തരണമേ, ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
പരീക്ഷയിലേക്ക്
പ്രവേശിപ്പിക്കരുതേ.
രാജ്യം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഭർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടോളാം. പറയാമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ല തിരുവിഷ്ട പ്രകാരം നിന്നെ പ്രസാദിപ്പിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, എന്നേക്കും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സ് തെരുവിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുവീൻ ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവെ, ഞങ്ങൾ നിങ്ങളോട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ. കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ. അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ. പാപികളോട് കരുണ ചെയ്യണമേ. ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ. ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ. വഴുതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ. അശുദ്ധരെ ശുദ്ധീകരിക്കണമേ. ധിക്കാരികളെ പരിഭാഗപ്പെടുത്തണമേ. ദുരിതത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ. ബലഹീനരെ ബലപ്പെടുത്തണമേ. ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ. അനാഥരുടെ സങ്കടം കേൾക്കണമേ. വിധവകളെ പുലർത്തണമേ. അനുതാപികളിൽ സന്തോഷിക്കണമേ. നീതിമാന്മാരുടെ കൂടെ വസിക്കണമേ. ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ. ബ്രഹ്മചാരികളെ പൂർണ്ണരാക്കണമേ. നോമ്പുകാരെ കിരീടം ഭരിപ്പിക്കണമേ. ശാന്തതയുള്ളവരിൽ വസിക്കണമേ. താഴ്മയുള്ളവരോട് കൂടിയിരിക്കണമേ. ദേവാന്മാരിൽ പാർക്കണമേ. കലഹങ്ങളെ ഒതുക്കണമേ. വഴക്കുകളെ നീക്കണമേ. യുദ്ധങ്ങളെ അടക്കണമേ. തർക്കങ്ങളെ നീക്കിക്കളയണമേ. ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ. നിന്റെ വിശുദ്ധ സഭ ഉയർത്തണമേ. അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ. എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ. എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ. അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ. അതിലെ ശുശ്രൂഷകന്മാരെ ശോഭിപ്പിക്കണമേ. അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ. അതിനെ മൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ. അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും വായിച്ചു കളയണമേ. അതിൽ നിരപ്പ് സമാധാനം വസിപ്പിക്കണമേ. അതിനെ സ്നേഹവും ഐകമത്യവും കൊണ്ട് നിറയ്ക്കണമേ. അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിന് നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ. അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും പല പ്രകാരമുള്ള സംഘങ്ങളാലും സകല വായുകൾ കൊണ്ടും നാവുകൊണ്ടും നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും. ഇപ്പോഴുമല്ല എപ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതികൾ അത് കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആമീൻ.
സക്രിയ ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കുഞ്ഞനായ സക്രിയ മാറപ്രിയൻ തിരുമേനി നിരായ വൈദികരെ വിശ്വാസികളെ അനുഗ്രഹിതമായ ശുശ്രൂഷയിൽ ഈ ബുധനാഴ്ചയും നമുക്ക് ഒന്നിച്ചുകൂടുവാനും ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും എല്ലാം ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ സഭ മൊത്തമായും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുവാൻ തക്കവണ്ണം തയ്യാറാകുകയും ഒരുങ്ങുകയും ചെയ്യുന്ന സന്ദർഭമാണല്ലോ. പല സ്ഥലങ്ങളിൽ നിന്നും ആ വിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം നാട്ടിലേക്ക് പരുമലയിലേക്ക് ആളുകൾ പോയിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നും പെരുന്നാളിൽ സംബന്ധിക്കണമെന്നുള്ള താല്പര്യത്തിൽ പോയിട്ടുള്ളവരുണ്ട് പല സ്ഥലങ്ങളിൽ. എന്നാൽ നമുക്കിവിടെ എല്ലാ ദേവാലയങ്ങളിലും ആ പെരുന്നാൾ കൊണ്ടാടുവാനുള്ള ക്രമീകരണം എല്ലാ ദേവാലയങ്ങളിലും ഉണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയങ്ങളിൽ പ്രത്യേകമായിട്ടും വളരെ ആഘോഷമായ രീതിയിൽ പെരുന്നാൾ കൊണ്ടാടും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ വിശുദ്ധന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്കെല്ലാവർക്കും മലങ്കര സഭയ്ക്ക് മൊത്തമായും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് അഭ്യുന്നനായ സക്രിയ മാർ അപ്രയും തിരുമേനിയാണ്. അദ്ദേഹം അമേരിക്ക സന്ദർശിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും നമ്മോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു നിലയിൽ ഇപ്പോഴും അമേരിക്കയിൽ ഉള്ള അവസരത്തിൽ അമേരിക്കയിൽ ഉള്ള സന്ദർഭത്തിൽ ഇവിടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം താല്പര്യം കാണിച്ചതിലുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. തിരുമേനയുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം വാഴ്ച അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭിനന്ദനായ സക്രിയ മാറാപ്പുഴ തിരുമേനി ധ്യാന പ്രസംഗം നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 265-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. അകതാരിലുണർവിൻ്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിലെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. അകതാരിലുണർവിൻ്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ, വരദാനവാരിതെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യ സഹായകനെ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ
സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനെ.
തിരുവന ശുശ്രൂഷക്കാരൻ ബന്ധുരുവിനെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. തിരുമേനി പ്രവേശിക്കുന്നതിന് ഒരു ഗീതം കൂടെ ദൈവസ്ഥനെ സമർപ്പിക്കാം. അതിനുശേഷം തിരുമേനി പ്രവേശിക്കുന്നു.
Amen.
തിരുവചന ധ്യാനത്തിനായിട്ട് അഭിനവ തിരുമേനിയെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദനായ തിരുമേനി, വന്നരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ഈ സുബോറോ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പം എടുക്കുവാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂഖ്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോരാകിയാലായിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു. അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത്, അല്പവിശ്വാസികളെ, അപ്പം കൊണ്ടുവരായകയാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? 5000 പേർക്ക് 5 കൊടുത്തിട്ട് എടുത്തു എന്നും 4000 പേർക്ക് 7 അപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തു എന്നും ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞത് അപ്പത്തെ കുറിച്ചല്ല എന്ന് തിരിച്ചറിയാഞ്ഞത് എന്ത്? അങ്ങനെ അപ്പത്തിന്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്കരുടെയും ഉപദേശപത്രയെ സൂക്ഷിച്ചു കൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു. സർവസാധാരണമായി നാം വായിക്കുന്ന വേദഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. ധാരാളം സന്ദർഭങ്ങളിൽ ഈ വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ധ്യാന ചിന്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എങ്കിലും വീണ്ടും വീണ്ടും പഠിക്കുവാനും പരിശോധിക്കുവാനും യഥാർത്ഥത്തിൽ ഈ വാക്യങ്ങളിൽ ഏറെ നിധി പോലെ ദൈവവചന മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു ചെറിയ സമൂഹം, യേശു നമ്പുരാനും അദ്ദേഹത്തിന്റെ 12 ശിഷ്യന്മാരും, ഈ ചെറിയ സംഘം എല്ലാ കാര്യങ്ങളിലും ഏതാണ്ട് ഒരേ മനസ്സും ഭാവവും ഒക്കെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണല്ലോ അവരൊരു സംഘമായിട്ട് ഒരുമിച്ച് രാപകൽ എന്ന വ്യത്യാസം കൂടാതെ അവരുടെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചതും സുഖവും സന്തോഷവും ഒക്കെ പങ്കുവച്ചതും. അങ്ങനെയുള്ള ആ ചെറിയ സമൂഹത്തിന് പോലും, ആ ചെറിയ സംഘത്തിൽ പോലും വേണ്ടതുപോലെ ആശയങ്ങളെ സംവദിക്കുവാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കാതെ പോയ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒന്നാണ് ഈ സന്ദർഭം. യേശുദമ്പുരാൻ പറയുന്നു, പരീശരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് പറഞ്ഞ നൽകിയ ഈ വലിയ ഉപദേശത്തിന്റെ പൊരുൾ എന്താണെന്നോ ആ ചെറിയ സംഘത്തിന് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത്, ഒരു ചെറിയ സമൂഹമെങ്കിലും അവിടെ കമ്മ്യൂണിക്കേഷൻ നഷ്ടമാകുന്ന, അന്യോന്യം ഉണ്ടായിരിക്കേണ്ട എന്തോ ചില ബന്ധത്തിലെ എന്തോ ചില അംശങ്ങൾ ചോർന്നു പോകുന്നത് പോലെയുള്ള ഒരു 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 ധ്വനി അവിടെ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് ഈ ചിദംബരാൻ പറഞ്ഞ ആ നിർദ്ദേശത്തിന്റെ പൊരുൾ തിരിച്ചറിയാൻ കഴിയാതെ, തങ്ങൾ അപ്പം കൊണ്ടുപോരാത്തത് കൊണ്ടാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിച്ചത് എന്ന് പരിശോധിക്കുകയാണ്? എന്റെ മനസ്സിൽ തോന്നിയ 2 ചിന്തകളിൽ ഒന്ന്, യേശുദമ്പുരാന്റെ ഭാഷ പല സന്ദർഭങ്ങളിലും ശിഷ്യഗണങ്ങൾക്ക്, ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. യേശുവിന്റെ ഭാഷ തിരിച്ചറിയാൻ സാധിച്ചില്ല. യേശുദമ്പുരാൻ ഉദ്ദേശിച്ചത് പരീശരുടെയും സദൂക്കരുടെയും ഉപദേശമാകുന്ന പുളിച്ച മാവാണ്. ആ ഉപദേശം 2 രീതിയിലും വ്യാഖ്യാനിക്കുന്നവരോട്, പോസിറ്റീവായും നെഗറ്റീവായും വ്യാഖ്യാനിക്കുന്നു. ചിലർ പറയുന്നുണ്ട് അവരുടെ ഉപദേശത്തെ നിരാകരിക്കേണ്ട, കാരണം കർത്താവ് തന്നെ പറഞ്ഞതുപോലെ മോശയുടെ ന്യായപീഠത്തിന്റെ അവകാശികളായതുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്തുടർച്ചക്കാരായതുകൊണ്ട് അവരുടെ ഉപദേശത്തെ ഉൾക്കൊള്ളണം. ഇവർ പുളിച്ച മാവ് പോലെയാണ്, അല്പം മതി, എന്നാൽ കൂടുതൽ ഫലം ചെയ്തേക്കാം എന്ന അർത്ഥത്തിലും അതല്ല. പുളിപ്പ് എന്നുള്ളത് നെഗറ്റീവായിട്ട് പറയുകയാണ് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും അതിന്റെ ആ സ്ഥലത്തിലേക്ക് പോകുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് യേശുദമ്പരാൻ ഉദ്ദേശിച്ചത് പരീശരുടെ സദൂക്കരുടെ പുളി ഉപദേശമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം, ആ ഉപദേശം പോസിറ്റീവാകട്ടെ നെഗറ്റീവാകട്ടെ, ആ ഉപദേശത്തെ ആള് സൂക്ഷിക്കേണ്ടത്. അല്ലാതെ അപ്പം കൊണ്ടുപോരാത്തത് കൊണ്ടല്ല ഗുരു ഇങ്ങനെ പറഞ്ഞത് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി. ഇതിന്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതായത് യേശുവിന്റെ ഭാഷ തിരിച്ചറിയാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഭാഷ മനസ്സിലാകാതെ പോകുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും എന്തിന് സഭാ ജീവിതത്തിലും നമ്മുടെ ഇടവക ജീവിതത്തിലും ഒക്കെ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾക്കോ പാകപ്പിഴകൾക്കോ കാരണമെന്ന് ഇടയ്ക്കൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പെത്രാച്ചൻ പറയുന്നത് അച്ഛന് മനസ്സിലാകുന്നില്ല, അച്ഛൻ പറയുന്നത് വിശ്വാസികൾക്ക് ഇടവക്കാർക്ക് മനസ്സിലാവുന്നില്ല, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാവുന്നില്ല, ഭർത്താവ് പറയുന്നത് തിരിച്ചു മനസ്സിലാവുന്നില്ല, മാതാപിതാക്കൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്കും മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾ അന്യോന്യവും ഒക്കെ പറയുന്ന ഈ ഭാഷ പലപ്പോഴും മനസ്സിലാകാതെ പോകുന്നത് കൊണ്ട് ഒരു വല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഉടലെടുക്കുന്നുണ്ട്. അത് ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകും. ഭാഷ മനസ്സിലാകണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഭാഷ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ അടുത്ത കാലത്ത് ഒരു ഏതാണ്ട് തകരാറായ ഒരു ദാമ്പത്യ ബന്ധത്തിൽ, അതായത് ഒരു വിവാഹിതരായി രണ്ടു വർഷം രണ്ടോ മൂന്നോ വർഷം മാത്രമായിട്ടുള്ള ഒരു കപ്പിൾ, രണ്ടുപേരും ക്വാളിഫൈഡാണ്, നല്ല ഉയർന്ന വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ്. അതിൽ പെൺകുട്ടിനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. ആ കുട്ടി പറഞ്ഞ ഒരു സെന്റൻസ് ഇടയ്ക്കിടയ്ക്ക് എന്റെ മനസ്സിൽ മുഴങ്ങാറുണ്ട്. ആ പെങ്കച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, തിരുമേനി, ദാറ്റ് മാൻ നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ലാംഗ്വേജ്. ദാറ്റ് മാൻ ഭർത്താവിനെ കുറിച്ചാണ്, ദാറ്റ് മാൻ നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ലാംഗ്വേജ്. എന്റെ ഭാഷ മനസ്സിലാക്കാൻ ആ മനുഷ്യൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത്. ആ ഭാഷ ഇംഗ്ലീഷാണോ അല്ലെങ്കിൽ മലയാളമാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആൽഫബറ്റിക് ലാംഗ്വേജ് ആണോ അല്ല എന്ന് നമുക്ക് ക്ലിയറാണ്. ഹൃദയത്തിന്റെ ഭാഷ, ഹൃദയത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് നമ്മുടെ സംഘ ജീവിതത്തിൽ, കമ്മ്യൂണിറ്റി ലൈഫിൽ, വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ആ പ്രതിസന്ധികളിൽ ഏറ്റവും വലുത് തെറ്റിദ്ധാരണകളും തെറ്റായ വ്യാഖ്യാനങ്ങളുമാണ്. അപ്പം കൊണ്ടുപോരാത്തത് കൊണ്ടാണ് ഗുരു ഇങ്ങനെ പറഞ്ഞതെന്ന് ശിഷ്യന്മാർ കരുതുകയാണ്. യഥാർത്ഥത്തിൽ യേശു എന്ന് പറയുന്ന ആ വലിയ ഗുരുവിന് അവരെ ഉൾക്കൊള്ളാൻ സാധിച്ചത് കൊണ്ടാണ് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് എന്ന് ചോദിച്ചു. അല്ലായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ രീതി അനുസരിച്ചാണെങ്കിൽ അപ്പം കൊണ്ടുപോരാത്തത് കൊണ്ടാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത് എന്ന് ശിഷ്യന്മാർ കരുതി എന്ന് ചിന്തിച്ചിട്ട് ഗുരുവിനവരോട് ആഹാ ഇത്രയായിട്ട് മാർക്കിനെ മനസ്സിലായില്ലല്ലോ, അങ്ങനെയാണോ എന്നുള്ള നിലയിൽ പ്രതികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ യേശുദമ്പരാന്റെ ഹൃദയം കുറെ കൂടി വിശാലമായതുകൊണ്ടും അത് നിർമ്മലവും പരിശുദ്ധവുമായതുകൊണ്ടും അതിന്റെ ഈ ശിഷ്യന്മാരുടെ ഒരു ഒരു കുറവിനെ ആ കുറവായിട്ട് ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സ്വഭാവ ജീവിതത്തിലും ഒക്കെ ഉണ്ടാവേണ്ടത് നമ്മുടെ സഹോദരന്റെ, സുഹൃത്തിന്റെ, അയൽക്കാരന്റെ, ഭാര്യയുടെ, ഭർത്താവിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ അന്യോന്യമുള്ള ഭാഷ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ആ ഒരു തേം തന്നെ ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. ഈ ഹൃദയത്തിന്റെ ഭാഷ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ടുന്ന പ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് രണ്ടാമത്തെ ചിന്തയായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഭാഷയെ വിശകലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമൂഹ ജീവിതത്തിൽ അന്യോന്യമുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനെ വിശകലനം ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ സ്വയകേന്ദ്രീകൃതമായ വിശകലന ശൈലി കടന്നുകൂടുന്നു എന്നുള്ളതാണ്. സെൽഫ് സെന്റേർഡ് അനാലിസിസ് ഓഫ് ദ ലാംഗ്വേജ് സെൽഫ് സെന്റേർഡ് ആണ്. സ്വയകേന്ദ്രീകൃതമായ ഒരു അനലിറ്റിക്കൽ മൈൻഡ്, ഒരു അനാലിസിസ്, ഒരു വിശകലന രീതി കടന്നുകൂടുന്നുണ്ട്. ഇവിടെ അത് തന്നെയല്ലേ കാണുന്നത്? അവർ പറയുകയാണ്, അയ്യോ അപ്പം എടുക്കാത്തത് കൊണ്ടാണ് അവൻ പറഞ്ഞത്. അപ്പം അതായത് ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ദിനംതോറും അവർക്ക് വേണ്ടത്, അവരേറ്റവും കൺസേൺഡ് ആയിരിക്കുന്നു യഥാർത്ഥത്തിൽ ആ സമയത്ത് അപ്പത്തെ കുറിച്ച്. അക്കരെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഭക്ഷിക്കാനായിട്ടുള്ളത്? ഒന്നും കയ്യിലില്ല, അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടില്ല തങ്ങൾ എന്നുള്ള ആകുലത. അപ്പോൾ തങ്ങളുടെ ഒരു ഭൗതിക ആവശ്യത്തെ, ഒരു ഫിസിക്കൽ നീഡ്, അതാണ് അവരെ മതിച്ചിരുന്നത്, അതവരെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അപ്പമെടുക്കാത്തത് കൊണ്ടാണ് നിങ്ങള് ഇങ്ങനെ ഗുരു പറഞ്ഞത് എന്നുള്ള നിലയിൽ ഈശ്വരമ്പുരാന്റെ ഭാഷയെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ അല്ലെങ്കിൽ അതിനെ തെറ്റിദ്ധരിക്കാനായിട്ട് അവർക്ക് ഇടയായി. അപ്പോൾ ഓർക്കുക, ഹൃദയത്തിന്റെ ഭാഷ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സംഗതിയാണ് വ്യക്തി ജീവിതത്തിൽ. അന്യോന്യമുള്ള ബന്ധങ്ങൾ സുരക്ഷിതമായും ശക്തമായും വിശുദ്ധമായും നിർമ്മലമായും കാത്തു സൂക്ഷിക്കേണ്ടതിന് നമുക്ക് വേണ്ടത് ഈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിന്റെ ഭാഷയെ ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. അത് സാധിക്കണമെങ്കിൽ പ്രഥമമായിട്ട് നമുക്ക് വേണ്ടിയിരിക്കുന്ന ഒരു സംഗതി, നമ്മുടെ വിശകലന രീതിയിൽ സ്വയകേന്ദ്രീകൃത മോഹങ്ങൾ കടന്നു വരാതെ ഇരിക്കുക എന്നുള്ളതാണ്. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ സെൽഫിഷ്നെസ്, സ്വാർത്ഥത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുമ്പോഴാണ് സത്യത്തിൽ ഭാഷ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. സ്വാർത്ഥത കടന്നുകൂടുമ്പോൾ ഭാഷ മനസ്സിലാക്കാൻ കഴിയാതെ പോകുകയാണ്. അപ്പോൾ ആ സ്വാർത്ഥതയെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് കഴിയണം പ്രശ്നങ്ങളെയും വസ്തുതകളെയും വിശകലനം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ. അതുകൊണ്ട് ഒരു സെൽഫ് സെന്റേർഡ് അനലിറ്റിക്കൽ സ്റ്റൈൽ ജീവിതത്തിൽ വന്നുപോയാൽ അത് നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ബാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ സെൽഫ് സെന്റേർഡ് അനലിറ്റിക്കൽ മൈൻഡാണ് പലപ്പോഴും നമ്മെ കടുത്ത അസൂയയിലേക്കും കടുത്ത വിമർശനത്തിലേക്കും നയിക്കുന്നത്. നമ്മിൽ ആർക്കാണ് കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തത്? മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും സാധാരണ വിശ്വാസികൾക്കും എല്ലാവർക്കും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ ബലഹീനതകളോ ഉണ്ട്. നമ്മൾ ആരും പൂർണ്ണരല്ല. അങ്ങനെ പൂർണ്ണരല്ലാത്ത നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ അല്പമെങ്കിലും ഒന്ന് പൊറുക്കുവാനും ക്ഷമിക്കുവാനും കഴിയാതെ പോകുന്നു? അതിന്റെ കാരണം അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടുന്ന അസൂയ. ഈ അസൂയ സെൽഫിഷ് സ്വാർത്ഥതയിലേക്ക് നമ്മെ നയിക്കുന്നു. ആ സ്വാർത്ഥത വലിയ അനർത്ഥങ്ങൾക്ക് കാരണമാക്കുന്നു എന്നാണ് പരമാർത്ഥം. ദാവീദ് രാജാവിന്റെയും ശൗൽ രാജാവിന്റെയും ചരിത്രം നോക്കിയാൽ ശൗൽ രാജാവിന്റെ ഏറ്റവും സ്നേഹവാനായ ഭൃത്യനോ അല്ലെങ്കിൽ പടനായകനോ ആയിരുന്നു ദാവീദ് അല്പകാലം. എന്നാൽ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്നുള്ള ആർപ്പുവിളി അത് വളരെ കൂടിയപ്പോൾ ശൗലിന് അറിയാതെ ദാവീദിനോട് അസൂയ തോന്നി. രാജാക്കന്മാരുടെ ശമുവേൽ പ്രവാചകന്റെ 1 എഴുതിയിരിക്കുന്നത് ഷൗലിന് ദാവീദിനോട് കണ്ണുകടി ഉണ്ടായി എന്നുള്ള, നമ്മുടെ സാധാരണ കൊളോക്കിയ ലാംഗ്വേജിൽ തന്നെയാണ്, കണ്ണുകടി ഉണ്ടായി, അസൂയുണ്ടായി. ഈ അസൂയയുടെ അനന്തര ഫലം എന്തായിരുന്നു? അതുവരെ ഏറ്റവും ശക്തനായ രാജാവായി യഹോവയാൽ ചുരുക്കപ്പെട്ട് ആ കൃത്യം നിർവഹിച്ചു വന്നിരുന്ന ഷൗലിന്റെ മേൽ ഒരു ദുരാത്മാവ് ബാധിക്കുകയാണ്. ദുരാത്മാവ് ബാധിച്ചു, അദ്ദേഹം കുന്തം കൊണ്ട് ദാവീദിനെ ചോദിച്ചു. തിരുമേനി കേൾക്കുന്നില്ലല്ലോ. ഹലോ, മനോജ്, എന്തിന്റെ
തിരുമേനി കട്ടായി പോകാൻ തോന്നുന്നു ഫോണോ? ഓക്കെ. തിരുമേനിയുടെ ഫോൺ കട്ടായതായിരിക്കും, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്ന ചാർജ് തീർന്നതല്ലായിരിക്കും അല്ലേ.
അവർ പറയണ്ട കേസില്ല.
ഇല്ല പോയിട്ടില്ല, പോയിട്ടില്ല. അവിടെ എന്നെ പ്രേം തിരുമേനിയുടെ ഫോൺ കണക്ഷൻ കട്ടായി, അതുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. ഒരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ഒരു മിനിറ്റ്. ശരിയൊന്ന് ഞാൻ എന്തെങ്കിലും പറയട്ടെ. ശ്രമിച്ചോണ്ടിരിക്കുക, ഫോൺ കണക്ഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നു ഈ പുളിച്ചമാവ് സൂക്ഷിച്ചോളണോന്ന് പറഞ്ഞതിനേക്കാൾ പ്രയാസമായി നമ്മുടെ ഈ മൊബൈലും സൂക്ഷിക്കേണ്ടതാണ്. ഇത് ഇതെപ്പോ വേണമെങ്കിലും ചതിക്കാം. എടുക്കുന്നില്ല, കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നേ അപ്രേം തിരുമേനിയുടെ ടെലിഫോൺ കണക്ഷൻ കട്ടായി. സാരമില്ല, എന്തായാലും നമുക്ക് വേദവാക്യം കിട്ടിയല്ലോ. മാത്യു ചാപ്റ്റർ 16:5-12 ആയിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. തിരുമേനി അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാശയങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. പരീശന്മാരുടെയും സാധുക്കരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് യേശുക്രിസ്തു പറഞ്ഞത് ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ മനസ്സിലായില്ല എന്നുള്ളത് എന്നുള്ളത് അത് അവരുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചിന്തിച്ചു. അവരങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്ത്. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ഒരു യാത്രയിൽ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന വിഷയം എന്താ? നിങ്ങളൊക്കെ ഞാൻ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട്. ട്രെയിൻ യാത്രയിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യാനില്ല, ഒന്നുമില്ല. യാത്രയിൽ പ്രധാനമായിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കിട്ടുമോ, എന്തെങ്കിലും ട്രെയിനിലൊക്കെ ആണെങ്കിൽ നല്ല ഭക്ഷണം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വയറിന് പ്രോബ്ലം ഉണ്ടാകാം, മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. സോ അപ്പോൾ നമ്മളെപ്പോഴും യാത്ര ചെയ്യും. നിങ്ങൾക്കറിയാവില്ല, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യ സീറ്റുമല്ല, ഇപ്പം എല്ലാ ഏകദേശം കൂറുപോലൊക്കെയാണ്. പിന്നെ നോക്കുന്ന രണ്ടാമത്തെ വിഷയം എന്താ, ആ നല്ല ഫുഡാണോ എന്നുള്ളതാണ് നോക്കുന്നത്, കേറ്ററിംഗ് ബെറ്റർ ആണോ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു ഫ്ലൈറ്റ് ഒരു എയർലൈൻ തിരഞ്ഞെടുക്കുന്നതിനും നാട്ടിലൊക്കെ പോകുന്നതിനും എന്തായാലും ഭാഗ്യത്തിന് അതിനെപ്പറ്റി ഇവിടുത്തെ ലോക്കൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്നില്ല, അവരൊന്നും തരാറില്ലാത്തതുകൊണ്ട്. എന്ത് തന്നെ ആയാലും യാത്രയിൽ തിരിച്ചറിയാം. അപ്പുറം തിരുമേനി കയറുകയാണെങ്കിൽ പറഞ്ഞോണേ, ഞാൻ കഥ പറഞ്ഞിരിക്കുക കയറാൻ വേണ്ടി. ഓക്കെ, മനോജ് ചെയ്യാം. ഓക്കെ, എന്തായാലും യാത്രയിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഭക്ഷണം എന്നുള്ളത്, യാത്രയിൽ പ്രധാനപ്പെട്ട. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നതുകൊണ്ട് യേശു ക്രിസ്തു പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിച്ച മാവ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് തങ്ങൾ കരുതുന്ന അപ്പത്തെ പറ്റിയോ അല്ലെങ്കിൽ ഭക്ഷണത്തെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുളിപ്പ് അതിൽ ചേർക്കേണ്ടി വരുമ്പോൾ അങ്ങനെ യഹൂദന്മാരുടെ പക്കൽ നിന്ന് പുളിപ്പ് വാങ്ങിച്ച് മാവും വാങ്ങിച്ചത് കുഴച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ആ മാവിനെയാണോ സൂക്ഷിക്കേണ്ടത്, കരയാത്രയിലെ ഭക്ഷണമാണല്ലോ സൂക്ഷിക്കേണ്ടതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതായിരിക്കാം എന്ന് സ്വാഭാവികമായിട്ടും അവർ അവരുടെ മാനസികാവസ്ഥയിൽ അവർ ചിന്തിച്ചതാണ്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, നമ്മൾ യാത്രയിലാണെങ്കിലും ഈ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും 4 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിച്ചതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ സാക്ഷികളായിരുന്നല്ലോ. ഇതെല്ലാം നടക്കുന്നത് ഗലീലയിൽ വെച്ചാണ്. യേശു ക്രിസ്തു ഈ സംഭവം ഇപ്പോ യേശു ഗലീലയിൽ ആയിരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അവിടെ വെച്ച് തന്നെയാണ് കർത്താവ് ഈ അപ്പം കൊണ്ട് അനേകരെ പോഷിപ്പിച്ച അതിശയങ്ങളെല്ലാം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ശിഷ്യന്മാര് അങ്ങനെ ചിന്തിച്ചപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ഈ അതിശയങ്ങളൊക്കെ നിങ്ങൾ കണ്ടേയില്ലേ, അപ്പോ നിങ്ങൾ അതിനെ ഓർത്ത് ചിന്തി ബുദ്ധിമുട്ടണ്ട അല്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട, ഭക്ഷണത്തെ ഓർത്ത് പ്രയാസപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ആത്മാവിൽ തന്നെയല്ല, യേശു ക്രിസ്തു പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, കേവലമായ ഭക്ഷണത്തെ പറ്റിയോ വസ്ത്രത്തെ പറ്റിയോ എല്ലാം നിങ്ങൾ ഓർത്ത് ദുഃഖിക്കേണ്ട, യാത്രയിൽ യുദ്ധിക്കേണ്ട ഒരു സമൂഹമല്ല നിങ്ങൾ, അങ്ങനെ ഒരു സമൂഹമല്ല നിങ്ങൾ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല, അതിനെ ദൈവം പുലർത്തുന്നു. അപ്പോ അങ്ങനെ ഒരു സമൂഹമായിട്ടാണ് നിങ്ങൾ വളരേണ്ടത്. കേവലമായ ഭക്ഷണത്തെ സംബന്ധിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരു സമൂഹമായിട്ടല്ല നിങ്ങൾ വളരേണ്ടത്, എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു ജീവിത വീക്ഷണമുള്ള സമൂഹമാണ് നിങ്ങൾ എന്നുള്ളത് ക്രിസ്തു പല സന്ദർഭങ്ങളിലായിട്ട് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറി അവരുടെ സ്വന്തം ടേസ്റ്റ് അല്ലെങ്കിൽ പ്ലഷേഴ്സിനെ മാത്രം ലക്ഷ്യമാക്കി ചിന്തിക്കുകയും അതനുസരിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് കുറഞ്ഞു പോയതിനുള്ള ഇതുകൊണ്ടാകാം യേശു ക്രിസ്തു അവരെ താക്കീത് ചെയ്യുന്നത്. അപ്പോൾ തിരുമേനി പ്രധാനമായിട്ട് ഓർമ്മിപ്പിച്ചത്, നമ്മളെപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് മറ്റുള്ളവരുടെ ആശയങ്ങളെയും മറ്റുള്ളവരുടെ സംഭാഷണങ്ങളെയും അവരുടെ ചിന്തകളെയും നമ്മളുടെ താല്പര്യങ്ങളും നമ്മളുടെ ചിന്തകളും അനുസരിച്ചാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മളെപ്പോഴും. അത്
ഹലോ, ലൈൻ കട്ടായി പോയി, ക്ഷമിക്കണം.
തിരുവനന്തപുരം കംപ്ലീറ്റ് ചെയ്തു.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംഘ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമുക്ക് എങ്ങനെ മറ്റുള്ളവരുടെ ഭാഷ വേണ്ടതുപോലെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. പലപ്പോഴും ഈ ഹൃദയത്തിന്റെ ഭാഷ കണ്ടെത്താൻ തിരിച്ചറിയാൻ കഴിയാതെ സ്വയ കേന്ദ്രീകൃതമായ ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ വിശകലന ശൈലിയോ ഒക്കെ കടന്നുപോകും. ഞാൻ പറഞ്ഞുവല്ലോ, സാധാരണ മതങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു രീതി ശാസ്ത്രം, ഒരു മെതഡോളജി ഉണ്ട്, ഫിനോമിനോളജിക്കൽ അപ്രോച്ച് സാധാരണ പറയാറുണ്ട്. അവിടെ പറയുന്ന ഒരു ഒരു വസ്തുത, ഏതെങ്കിലും ഒരു വസ്തുതയെ കുറിച്ച് മനസ്സിലാക്കുവാൻ നാം അവതരിപ്പിക്കുമ്പോൾ അവയെക്കുറിച്ച് നമുക്ക് മുൻപ് കിട്ടിയിരിക്കുന്ന പ്രീകൺസീവ്ഡ് ഐഡിയാസ് എല്ലാം ബ്രാക്കറ്റ് കിട്ടിയിട്ട് ആ വസ്തു എന്താണോ എന്താണോ അതിൽ തന്നെയുള്ളൂ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. ഇത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് പലപ്പോഴും പലരെക്കുറിച്ചും മുൻവിധികൾ ധാരാളമാണ്. ഈ മുൻവിധികൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഭാഷ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ അപകടം ഉണ്ടാകും. അപ്പം കൊണ്ടുപോരാത്തത് കൊണ്ടായിരിക്കാം ഇവൻ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അതുകൊണ്ട് വസ്തുതകള് എന്താണോ, പ്രത്യേകിച്ച് നമ്മുടെ സഭാജീവിതത്തിലാണെങ്കിലും സമൂഹ ജീവിതത്തിലാണെങ്കിലും ഈ ഗോസിപ്പിംഗ് എന്ന് പറയുന്നത് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം സോഷ്യൽ മീഡിയ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പരത്തുന്ന വസ്തുതകളുണ്ട്, വ്യക്തികളെ കുറിച്ചുള്ളതുകൊണ്ട്. ഞാൻ പൂർണ്ണമായും അത് തെറ്റാണെന്നുള്ള രീതിയിലല്ല, എങ്കിലും ഒന്ന് കേട്ടു അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുത്തു, ഇങ്ങനെ അതിന്റെ വിശകലനം പോയി ഒടുവിൽ വരുമ്പോഴേക്കും യാഥാർത്ഥ്യത്തിൽ നിന്നും വളരെയേറെ മാറി പുതിയ യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ പുതിയ വസ്തുതകളെ സൃഷ്ടിക്കുന്ന ശൈലിയിലേക്ക് പോകാറുണ്ട്. ഇതെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ സെൽഫ് സെന്റേർഡായ വിശകലന രീതിയിലൂടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് സമാധാനപൂർണമായ സന്തോഷപൂർണമായ സമൂഹ ജീവിതം നാം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വേണ്ടത് യേശുതമ്പുരാൻ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുക, അതിന്റെ ഭാഷ തിരിച്ചറിയാൻ ശ്രമിക്കുക. യേശുവിന്റെ ഭാഷ എന്തായിരുന്നു? ഒറ്റ വാക്കിൽ ഒരു ഉത്തരം തന്നാൽ യേശുവിന്റെ ഭാഷ സ്നേഹമെന്നുള്ളതായിരുന്നു, ലാംഗ്വേജ് ഓഫ് ലവ്. സ്നേഹത്തിന്റെ ഭാഷ മാത്രമായിരുന്നു അവന്റെ പക്കലുണ്ടായിരുന്നത്. ആ സ്നേഹത്തിന്റെ ഭാഷയാണ് മഹാത്യാഗത്തിന് അവനെ പ്രേരിപ്പിച്ചത്. ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി കഷ്ടം സഹിച്ചത് ഈ സ്നേഹത്തിന്റെ ഭാഷ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. സ്നേഹഭാഷ എന്ന് പറയുന്നത് കൊണ്ട് യേശു ശകാരിച്ചില്ലെന്നോ ശാസിച്ചില്ലെന്നോ വിമർശിച്ചില്ലെന്നോ അർത്ഥമില്ല. പക്ഷെ അതെല്ലാം തന്നെ ഈ അനന്തമായ സ്നേഹത്തിന്റെ ഓരോ രീതിയിലുള്ള റിഫ്ലക്ഷൻസ് പ്രതിഫലനങ്ങളായിരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് നമുക്കും ആ സ്നേഹത്തിന്റെ ഭാഷയിലൂടെ അന്യോന്യം ഇടപെടാൻ സാധിച്ചാൽ ദാമ്പത്യ ജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും സൗഹൃദമാണെങ്കിലും സഭാജീവിതമാണെങ്കിലും അതെല്ലാം കൂടുതൽ സന്തോഷകരമായി തീരും. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് മറങ്ങുന്നുണ്ട് പെൺകുട്ടിയുടെ ചിന്ത, നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ലാംഗ്വേജ്, എന്റെ ഭാഷ മനസ്സിലാക്കാൻ അവൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, അയാൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഇത് നമ്മെക്കുറിച്ചും നാം മറ്റുള്ളവരെ കുറിച്ചും പറയുന്ന ഒരു പരാതിയായിട്ട് തന്നെ നിൽക്കുകയല്ലേ? അതിനൊരു അന്ത്യം കാണേണ്ടിയിരിക്കുന്നു. നമുക്ക് ഹൃദയത്തിന്റെ ഭാഷ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം. അതിന് സ്വാർത്ഥതയിലിങ്ങിയ വിശകലന രീതിയിൽ നിന്നോ മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ആ ഈ ചെറിയ വാക്കുകളോടെ എന്റെ ഈ ചെറിയ ദൂരം അവസാനിപ്പിക്കുന്നു. അതിലുമേറെ യോസഫിയുടെ നേതൃത്വത്തിൽ സൗത്ത് വെസ്റ്റ് ഡയസിനുണ്ടാകുന്ന വളർച്ചയിൽ വളരെയേറെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും പൊതുവായി സഭയ്ക്കുള്ള സന്തോഷവും കൃതജ്ഞതയും ശ്രീലിനോട് അറിയിക്കുകയും ചെയ്യും. സിനിമയുടെ കീഴിൽ വന്നരായ വൈദ്യ സഹോദരങ്ങളുടെ നല്ല നിസ്വാർത്ഥമായ പ്രവർത്തനം സഭയെയും പൗരോഹിത്യത്തെയും ഒക്കെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ സാന്നിധ്യം ഈ ഡയസിനെ കൂടുതൽ ശക്തമാക്കുന്നു. ഈ സുബോറ പ്രേരണ വേണ്ടി അറി അധ്വാനിക്കുന്ന രാജേഷ് അച്ഛനെയും നൽകുന്നത് തന്നെ സന്തോഷനെ ഒക്കെ വളരെ സന്തോഷത്തോടെ ദിവസം സമർപ്പിക്കുന്നു. ഇതിലേക്ക് ഞാനിച്ചു വേണ്ടി എന്റെ ചെറിയ പ്രഭാഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിക്കാഗോയിലെ ഹെൽമസ് സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ പ്രധാന പെരുന്നാളിൽ പങ്കെടുക്കുവാനായിട്ട് ഉള്ള ക്ഷണം അനുസരിച്ചാണ് ഇവിടെ വന്നത്. എന്റെ വാക്കുകളെ നിർത്തുന്നു. സന്തോഷത്തിൽ നാം എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
ശ്ലീഹയുടെ സുവിശേഷം 16 അധ്യായത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് അരുളിച്ചെയ്ത പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചുമാവിനെ സൂക്ഷിച്ചുകൊള്ളണം എന്നുള്ള ആ വേദഭാഗത്തെ ആസ്പദമാക്കി ക്ഷീണനായ അപ്രം തിരുമേനി നൽകിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായിട്ട് പ്രത്യേകമായിട്ട് തിരുമേനയോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. തിരുമേനയുടെ ഫോൺ കണക്ഷൻ ബ്രേക്കായ സമയത്ത് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അടുത്ത പറഞ്ഞു, അതുകൊണ്ട് വീണ്ടും സമയം കളയുന്നില്ല. ഇപ്പോൾ ഗായക സംഘം തിരുവനോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും അദ്ദേഹത്തെ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സൂചന സംഗീതങ്ങളിലെ 234-ാമത്തെ പേജിലെ കർത്താവെ കറയില്ലാത്ത എന്നുള്ള ഗീതത്തിന്റെ 234-ാമത്തെ പേജിൽ നമ്മൾ കാണുന്ന ഭാഗം മുതൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
എൻ പാപത്തിൻ ബഹുലതയാൽ റൂഹാവഴി ഞാൻ പ്രാപിച്ച മുൻവാഗ്ദത്ത മകറ്റിയതിൻ നൽവരമില്ലാത്തവനായ കൃപയുള്ളോനെ റൂഹായി വീണ്ടും പുതുദാസനമെന്നിൽ അതു നിന്നിതമെന്നെ കാണി ശമല മനസ്സിൽ പാർക്കണമേ കർത്താവേതും ചിന്തകളും വികാരങ്ങളും മാറ്റ അളവില്ലാത്തൊരു ബ്രഹ്മലമാ ചിത്തമെനിക്കേടണമേ കർത്താവേ വഞ്ചാദിവുകളോ കുടിലത തന്ത്രമതൊക്കെയുമേ നിത്യമകറ്റും ബ്രഹ്മലമാ ചിത്തമെനിക്കേടണമേ മാതാകോപമടുക്കാതെ വൈരമടുത്തവനോടുന്നു ഉണ്ടാകാത്തൊരു ബ്രഹ്മലമാം ചിത്തമെനിക്കേടണമേ കർത്താവെ മാലിനതയിൽ നിന്ന് നൊഴിയുന്നതു നീലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാ ബ്രഹ്മല ചിത്തം നൽകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവതിരുമുമ്പാകെ നമ്മുടെ തലകളെ വണക്കാം. നമായിരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേകമായി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അനു, മാത്യു, ചെറിയാൻ, ആലീസ്, റോജി, പ്രൈസ്, രൂബേൻ, അശ്വിൻ, റോബിൻ, ജോ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും ദൈവ തിരുവുമ്പാകെ സമർപ്പിക്കാം. ദൈവമേ, ഒരു ദിനക്കാലം കൂടെ തിരുവുമ്പാകെ ഒരുമിച്ച് കൂടുവാനും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഏകയാത്മാവിൽ തിരുമുമ്പാകെ അടുത്തു വരുവാനും തക്കവണ്ണം ഞങ്ങൾക്ക് ജീവിതത്തിൽ നൽകിയ ഒരവസരത്തിനോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദിനംതോറും ഞങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന അവിടുത്തെ വലിയ കൃപകളെ ഓർക്കുന്നു. ഞങ്ങളാകുന്നതും ആയിരിക്കുന്നതും ആകുന്നതുമെല്ലാം അവിടുത്തെ വലിയ കൃപയാകുന്നു എന്നുള്ള ചിന്ത അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. അത് പ്രഥാവെ അങ്ങയോടുള്ള ബന്ധം കൂടുതലായി ആഴത്തിലേക്ക് ആയിത്തീരുവാനും നന്ദിയുള്ളവരായി ജീവിതത്തെ ജീവിതത്തിൽ നിന്നെ ദർശിപ്പാനും തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, മുടക്കം കൂടാതെ അനേകർക്ക് പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് ഇതിന്റെ എല്ലാ വഴികളിലും തിരുസാന്നിധ്യത്താൽ അനുഗ്രഹിക്കണമേ. എല്ലാ കുറവുകളെയും ബലഹീനതകളെയും മാറ്റി കൂടുതൽ ശോഭയോടെ അന്യോന്യം പ്രാർത്ഥിക്കുവാനുള്ള, അന്യോന്യം സ്നേഹിക്കുവാനുള്ള, ദൈവിക സ്നേഹത്തിൽ നിറയുവാനുള്ള വലിയ ഒരു അനുഗ്രഹമായി ഇത് തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇതിനോട് കൂടെ അനുയാത്ര ചെയ്യണമേ. പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലിവിടെ പേരെ പറയപ്പെട്ട എല്ലാവരെയും ദൈവമേ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു.
അവിടുന്ന് സാക്ഷാൽ ഉത്തമ വൈദ്യനാകുന്ന കർത്താവാകുന്നുവല്ലോ. നിങ്ങളെയൊക്കെ അടുത്തു വന്ന എല്ലാവരെയും സാക്ഷാൽ സൗജന്യമായി സൗഖ്യമാക്കിയതായ അവിടുത്തെ വലിയ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ. അവരുടെ ആത്മശരീര മനസ്സുകളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും രോഗങ്ങളെയും അവിടുന്ന് മാറ്റി സൗഖ്യത്തോടെ കർത്താവെ നന്ദിയോടെ ശിഷ്ടകാലം നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ, അനേകർക്ക് കർത്താവെ സാക്ഷ്യമായിട്ട് തീരുവാൻ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. സൗഖ്യത്തോടെ നിന്റെ സന്നിധിയിലെ കടന്നു വന്ന അകുഷ്ഠരോഗിയെ പോലെ ദൈവമേ സൗഖ്യം പ്രാപിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം അവരുടെ ജീവിതങ്ങളെയൊക്കെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അവരുടെ മരുന്നുകളിലും അവരുടെ പരിശോധനകളിലും തിരുസാന്നിധ്യം കൂടെയിരിക്കണമേ. അതവരുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സൗഖ്യം ലഭ്യമാകുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങൾ കേട്ട വചനങ്ങളെ ഓർക്കുന്നു ദൈവമേ. ഞങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴുമൊക്കെ സെൽഫ് സെന്റേഡ് ആവാതെ തുറന്ന മനസ്സോടെ സന്തോഷപൂർവ്വം സംസാരിക്കുവാനും ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുവാനും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് അവിടുന്ന് മുഖാന്തരമാക്കണമേ. അവിടുത്തെ ഹിതവും സ്വഭാവവും അവിടുത്തെ ആഗ്രഹങ്ങളും മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിപ്പാനും ഞങ്ങളെയൊക്കെ ഇടയാക്കണമേ. സ്ഥിതിവചനം സംസാരിച്ച അവിടുത്തെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. തിരുമേനിക്ക് ആവശ്യമായ എല്ലാ ശക്തിയും ബലവും അവിടുന്ന് കൊടുക്കണമേ. ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നടപടിയായി മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമേ. സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ ഭദ്രാസനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയായിരിക്കുന്ന തിരുമേനിയെയും ഭദ്രാസനത്തെയും അവിടുത്തെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ സാന്നിധ്യം കൃപയായി കോട്ടായി ബലമായിട്ട് കൂടെ ഇരിക്കണമേ. അനേക അനുഗ്രഹങ്ങൾ കർത്താവെ ഈ ഭദ്രാസനത്തിന് ലഭ്യമാകുവാൻ തക്കവണ്ണം അവിടുന്ന് കരങ്ങളെ ശക്തീകരിക്കണമേ. ഈ ഭദ്രാസനത്തിലായിരിക്കുന്ന അമേരിക്കയിലായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏർപ്പെടുന്ന ജോലികളിലും പോക്കിലും വരവിലും ഒക്കെ നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ഗണത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളൊക്കെ അവിടുത്തെ കൃപയാലാകുന്നു ജീവിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യം അനുദിന ജീവിതത്തിൽ അവിടുന്ന് അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഇന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ കൂടി വരവ് തിരുനാമ മഹത്വത്തിനും സഭയുടെ ഉയർച്ചയ്ക്കുമായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അവിടുത്തെ സ്നേഹവും സമാധാനവും അവിടുത്തെ പ്രത്യാശയും കൊണ്ട് നിറയ്ക്കണമേ. കലഹങ്ങളെയും ചണ്ടകളെയും രോഗങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറ്റി കർത്താവെ നിന്നെ ആരാധിക്കുന്ന യഥാർത്ഥ ഉത്തമ കുടുംബങ്ങളായി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് ആക്കി തീർക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ വന്നു പോകുന്ന തെറ്റുകളെയും കുറവുകളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു ദൈവമേ. അവിടുന്ന് എല്ലാ കുറവുകളെയും ബലഹീനതകളെയും മാറ്റി കൂടുതൽ കർത്താവിനുള്ള ആശ്രയത്തിലും ബന്ധത്തിലും ജീവിപ്പാനും വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. നീ കൂടി വരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ കർത്താവെ തിരുസാന്നിധ്യത്താൽ അടിയങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഞങ്ങളുടെ സഭയെ വാഴ്ത്തണമേ. ദൂരെയും ചാരയുമായിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാ ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായിട്ട് സംബന്ധവും ആവാസവും ദൈവമേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങൾ പേരോട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും, അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ശ്രേഷ്ഠ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനം എത്ര പൊരുത്തുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ധന്യമാർന്ന ഒരു ചിന്ത പകർന്നു വന്ന അറിയുന്ന അപ്രതിരുമുള്ള നന്ദി. തിരുവേനി വളരെ ഭംഗിയായിട്ട് സംസാരിച്ചു വന്നപ്പോഴടക്ക് ഫോണ് കട്ടായി. നമ്മുടെ ഖേദം പ്രത്യേകമായിട്ട് തിരുവേനോട് പ്രകടിപ്പിക്കുന്നു. ത്രിവേണി നേരത്തെ ഓർപ്പിച്ചതുപോലെ ചിക്കാഗോ സെന്റ് ഗ്രിഗോർസ് പള്ളിയുടെ പെരുന്നാളുമായിട്ടനുബന്ധിച്ചാണ് ഇവിടെ കടന്നു വന്നത്. വാസ്തവത്തിൽ ത്രിവേണിക്ക് ശാരീരികമായിട്ട് സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. എങ്കിൽ തന്നെയും ഞാനത് അപേക്ഷിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ശാരീരിക പ്രയാസങ്ങൾക്കിടയ്ക്കും ശുശ്രൂഷയിൽ വേണ്ട നേതൃത്വം നൽകുകയൊക്കെ ചെയ്തു. തിരുവള്ളം നന്ദി വീണ്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ വിശ്വാസികളെയും വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി, അതുപോലെ തന്നെ ചെയ്യുന്ന മനോജ്, വീണ്ടും ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.